2023 December 30 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. മനസ്സുണ്ടെങ്കിൽ മാർഗം പലത്. KS അരവിന്ദ് എഴുതുന്നു. പ്രമേഹത്തെ പ്രതിരോധിക്കാൻ ഇന്ദ്രജാലങ്ങളില്ല, ജീവിതശൈലിയാണ് അടിസ്ഥാന പ്രശ്നമെന്ന് വിവിധ പഠനങ്ങളും ഈ രംഗത്തെ വിദഗ്ധരും അടിവരെ ഇടുന്നു. കേരളത്തെ നഗരം, ഗ്രാമം, മലയോര മേഖല, കടലോരം എന്നിങ്ങനെ 4 മേഖലകളായി തിരിച്ച് സമീപകാലത്ത് ICMR നടത്തിയ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളും ബോർഡർ ലൈനിൽ നിൽക്കുന്നവരും നഗരപ്രദേശങ്ങളിലാണ്. കുറവ് മലയോര മേഖലയിലും തെറ്റായ ഭക്ഷണക്രമവും വ്യായാമ കുറവും മലയാളിയെ പ്രമേഹത്തിന് അടിമപ്പെടുത്തുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. യോഗ, വ്യായാമം, ശരിയായ ഭക്ഷണം, പ്രമേഹത്തെ പേടിച്ച് ഇഷ്ടമുള്ള ന്യൂജൻ ഭക്ഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നില്ല. കൃത്യമായി നിയന്ത്രിച്ചാൽ യുവജനങ്ങൾക്കിടയിൽ പ്രമേഹത്തെ വലിയൊരു പരിധിവരെ തടയാനാകും. ഇനി പ്രമേഹ ബാധിതരായാൽ തിരികെ സാധാരണ നിലയിലേക്ക് മടങ്ങി എത്താനുള്ള സാധ്യതകളും ഇന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന് ചിട്ടയായ ജീവിതശൈലിയാണ് പോംവഴി. പ്രമേഹം വന്നതിനു ശേഷം അതിൽ നിന്ന് മുക്തി നേടാൻ വഴി തേടുന്നതിനേക്കാൾ പ്രമേഹത്തെ എങ്ങനെ അകറ്റി നിർത്താമെന്ന് ചിന്തയാണ് വേണ്ടത്. പ്രമേഹം കണ്ടെത്തിയാൽ ഡോക്ടർമാർ മരുന്ന് കുറിച്ച് നൽകുമെന്ന് സ്വാഭാവികം. പക്ഷേ വർഷങ്ങളോളം തുടർ പരിശോധനകൾ നടത്തുകയോ ഡോക്ടറെ കാണുക പോലും ചെയ്യാതെ ചിലർ ഇതേ മരുന്ന് കഴിക്കും. ഇത് പല ഗുരുതരാവസ്ഥകൾക്കും വഴിവെക്കും. ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കും. ശരീരം മറ്റും പല ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങുമ്പോൾ അതിനെ ചികിത്സ തേടുന്ന ഘട്ടത്തിലാകും പുതിയ രോഗം കണ്ടെത്തുന്നത്. എന്നാൽ പലപ്പോഴും പ്രമേഹത്തിന് കഴിച്ച മരുന്നാണ് വില്ലനായത് എന്ന സത്യം പലരും തിരിച്ചറിയില്ല. പ്രമേഹ രോഗികളെ വർദ്ധനവ് കാരണം പ്രമേഹ മരുന്നുകളുടെ വിപണിയിൽ വൻ കൊയ്ത്താണ്. ഡോക്ടർ പ്രമേഹത്തിന് മരുന്ന് കുറിച്ചാൽ നിശ്ചിത ഡോസിനുള്ളിൽ പ്രമേഹത്തെ നിയന്ത്രണത്തിലാക്കി മരുന്ന് ഉപേക്ഷിക്കാനുള്ള ശ്രമം മലയാളികൾക്കില്ല. മരുന്നിനൊപ്പം ജീവിതശൈലിയിലും മാറ്റമുണ്ടെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കുന്നത്ര നേരത്തെ ഉപേക്ഷിക്കാനാകൂ. തുടർന്ന് ജീവിതശൈലി നിയന്ത്രിച്ചാൽ മതിയാകും. ഒരിക്കൽ പ്രമേഹം സ്ഥിരീകരിച്ചാൽ കുറഞ്ഞത് 3 മാസത്തിലൊഴുക്കി പരിശോധിച്ച് ഉറപ്പാക്കണം. ആ കറുത്ത പാടിനു പിന്നിൽ വണ്ണമുള്ളവരിൽ കഴുത്തിന് പുറകിൽ കറുത്ത വര പോലെയുള്ള പാടുകൾ തിരിച്ചറിയണം. ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള മാർക്കാണിത്. പ്രമേഹത്തിന്റെ പ്രാഥമിക ലക്ഷണം മനസ്സിലാക്കി മുൻകരുതൽ എടുക്കാനുള്ള ഈ അവസരം പാഴാക്കരുതെന്ന് ഡോക്ടർമാർ പറയുന്നു. മാത്രമല്ല കുടുംബത്തിൽ പ്രമേഹമുള്ളവർ, വണ്ണമുള്ളവർ എന്നിവരും പ്രമേഹ സാധ്യത മുന്നിൽ കാണണം. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഭക്ഷണത്തിലും വ്യായാമത്തിലും ശ്രദ്ധിച്ച് രോഗത്തെ അകറ്റി നിർത്താം. ഒരു ഇരുചക്ര വാഹനം പോലും ഇല്ലാത്ത വീടുകൾ ഇപ്പോൾ വിരളം. നടപ്പ് തീരെ ഇല്ലാത്തവരാണ് അധികവും. ശരീരത്തിന് വ്യായാമവും അത്യാവശ്യമാണ്. കൈവിരലുകൾ, കൈക്കുഴ, കഴുത്ത്, നടുഭാഗം, കാലുകൾ എന്നിങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള വ്യായാമമാണ് വേണ്ടത്. ഫാസ്റ്റ് ഫുഡും ന്യൂജൻ ഭക്ഷണങ്ങളും പരമാവധി നിയന്ത്രിക്കണം. വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെ 1.5 മണിക്കൂറിൽ കൂടുതൽ സമയം തുടർച്ചയായി ഇരിക്കുന്നവർ, ഇടയ്ക്ക് എഴുന്നേറ്റ് 2 മിനിറ്റ് നടക്കേണ്ടത് അനിവാര്യമാണെന്ന് ലോക ആരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം മുൻകരുതലുകളിലൂടെ യുവാക്കളുടെ പ്രമേഹത്തെ അകറ്റി നിർത്താം. കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത്. ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെ ഗർഭകാല പ്രമേഹത്തെ വരുതിയിലാക്കുവാനും ഇതിലൂടെ കുഞ്ഞുങ്ങളെ പ്രമേഹത്തിന് വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുവാനും സാധിക്കും. അനാരോഗ്യകരമായ ഭക്ഷണ രീതി ഒഴിവാക്കുന്നതും കൃത്യമായ വ്യായാമക്കുറവുമാണ് പരിഹാരം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിരീക്ഷിക്കണം. ലീൻ പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, കോംപ്ലക്സ്, കാർബോഹൈഡ്രേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന സമീകൃത ആഹാരം ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് ഡയറ്റ് പ്ലാനില്ലെങ്കിലും ഭക്ഷണം നിയന്ത്രിക്കണം. ഗർഭകാലത്ത് ആദ്യ 3 മാസം സാധാരണ ആഹാരം മതിയാകും. 4 മുതൽ 6 മാസക്കാലം ഭക്ഷണത്തിന്റെ അളവ് നേരിയ തോതിൽ വർദ്ധിപ്പിക്കണം. അപ്പോഴും മധുരവും ഫാസ്റ്റ് ഫുഡും ഒഴിവാക്കണം. ഗർഭകാലത്ത് അമിത ആഹാരം എന്ന ചിന്താഗതി പാടെ മാറ്റണം. കുടുംബത്തിൽ പ്രമേഹ പാരമ്പര്യമുള്ള സ്ത്രീകൾ ഗർഭധാരണ സമയത്ത് തന്നെ ഡോക്ടറോട് ഇക്കാര്യം വിശദീകരിക്കണം. 30 വയസ്സിന് മുൻപുള്ള ഗർഭധാരണമാണ് നല്ലതെന്നും ഡോക്ടർമാർ പറയുന്നു. കേരളത്തിൽ ഗർഭിണികളിൽ നടത്തിയ പഠനങ്ങളിൽ 30 വയസ്സിൽ താഴെയുള്ളവരിൽ പ്രമേഹം വിരളമായിരുന്നതായി കണ്ടെത്തി. ഗർഭകാലത്ത് ഓരോ സമയം ഭക്ഷണം കഴിച്ച ശേഷം വീടിനുള്ളിൽ നിർബന്ധമായി നടക്കണം. ഡോക്ടർമാർ നിർദ്ദേശിക്കാതെ ഗർഭിണികൾ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് ഒഴിവാക്കണം. വയറിന് സമ്മർദ്ദം ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലാ ജോലികളും ചെയ്യാൻ തയ്യാറാകണം. സർക്കാരും കൈകോർക്കണം. സമൂഹത്തിൽ പ്രമേഹത്തെക്കുറിച്ചുള്ള അവബോധം വ്യാപിപ്പിക്കുന്നതിനായി സ്കൂൾ തലത്തിൽ പാഠക പുസ്തകത്തിൽ ഇത് സംബന്ധിച്ച വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തണം. ഹൈസ്കൂൾ തലം മുതൽ വിദ്യാർത്ഥികൾ പ്രമേഹത്തിന്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കി അതിലൂടെ വീടുകളിലും വലിയ മാറ്റമുണ്ടാക്കാനാകും. മാത്രമല്ല വിദേശ രാജ്യത്തിലേതിനു സമാനമായ സുരക്ഷിതമായ സൈക്ലിംഗ് ട്രാക്കുകൾ സജ്ജമാക്കണം. ഇതോടൊപ്പം സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കാൻ മെച്ചപ്പെട്ട സൈക്ലിംഗ് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കൽ അത് വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ആശയം ഫലപ്രദമായി നടപ്പാക്കാനാകും. പ്രമേഹത്തിന് കാരണമായ ഗ്ലൈസെമിക് ഇൻഡെക്സ്, ഉയർന്ന തോതിലുള്ള ഭക്ഷണ വസ്തുക്കളുടെ ഉപയോഗം, കുറയ്ക്കാൻ ഇത്തരം ഭക്ഷണങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കണം. ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവ നിരോധിക്കുകയും വേണം. ഭക്ഷണ സുരക്ഷാ വകുപ്പിന്റെ സഹായത്തോടെ ഇക്കാര്യം അതിവേഗത്തിൽ നടപ്പാക്കാനാകും. ഇതിനകം സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം പദ്ധതി മികച്ച ആശയമാണെങ്കിലും മാറിയ സാഹചര്യത്തിൽ എത്രമാത്രം കുട്ടികൾ കളിക്കളത്തിൽ എത്തുമെന്ന് ഉറപ്പില്ല. സ്കൂളുകളിൽ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസുകൾ കാര്യക്ഷമമാക്കണം. വലിയ കായിക അധ്വാനം നടന്നില്ലെങ്കിലും ഗ്രൌണ്ടിലൂടെയുള്ള നടത്തം കുട്ടികളിൽ ഗുണകരമായ മാറ്റമുണ്ടാക്കുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ഇത്തരം നടപടികളിലൂടെ പ്രമേഹത്തെ തളയ്ക്കാനുള്ള ശ്രമത്തിൽ സർക്കാരിനും കൈകോർക്കാം. കൌമാരക്കാരിലാണ് പ്രമേഹത്തിനെതിരായ ഫലപ്രദമായ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത്. അത് ബോധവൽക്കരണത്തിലൂടെയും സ്ക്രീനിങ്ങിലൂടെയും വേണം. പെൺകുട്ടികളിലെ പോളിസിസ്റ്റിക് ഓവറി പോലുള്ള പ്രശ്നങ്ങൾ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി മുൻകരുതൽ എടുക്കണമെന്ന് ശ്രീ ചിത്ര തിരുനാൾ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജീമോൻ പന്യം മാക്കൽ പറയുന്നു. ഭക്ഷണം, വ്യായാമം ഇത് രണ്ടും ക്രമീകരിക്കലാണ് പ്രമേഹത്തെ ചെറുക്കാനുള്ള ആദ്യഘട്ടം. ഇതിലൂടെ നിയന്ത്രണം സാധ്യമായില്ലെങ്കിൽ ഗുളിക രൂപത്തിലുള്ള മരുന്നുകളിലേക്ക് കടക്കണം. ഇവയൊന്നും ഫലപ്രദമായില്ലെങ്കിലാണ് ഇൻസുലിൻ. വർഷങ്ങൾക്ക് ശേഷം വന്നേക്കാവുന്ന പ്രമേഹത്തെ നേരത്തെ ക്ഷണിച്ചു വരുത്തണോ? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് നായർ പറയുന്നു.